Assalamualaikum warahmatullahi wabarakatuh. Innalhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natubu ilayhi wa na'udhu billah min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla la wa man yudlil fala hadiya la. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ان الله لا يغير ما بقوم حتى يغيروا ما بانفسهم واذا اراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, തഖ്വയിലേക്ക് പാകപ്പെടാൻ അല്ലാഹു നമ്മളിലേക്ക് അയക്കുന്ന ഏറ്റവും മഹത്വമുള്ള പുണ്യങ്ങളുടെ രാപ്പകലുകളിലാണ്, റമദാനിലാണ് നമ്മളുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ആമുഖത്തിൽ തന്നെ തഖ്വ കൊണ്ട് ഗൗരവത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ റമദാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസത്തേക്കാൾ പ്രത്യേകമാക്കുകയും ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കുകയും വിശ്വാസം കൊണ്ടും അമലുകൾ കൊണ്ടും തന്റെ ആത്മാവിനെ സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ ഖാല ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാ ഫി സാദുൽ മഅാദ് വകാന മിൻ ഹദീയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വിശദീകരിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് ഫി ഷഹ്രി റമളാന, പരിശുദ്ധ റമളാൻ മാസത്തിൽ. അൽ ഇഖ്സാറു മിൻ അൻവാഇൽ ഇബാദത്ത്, അല്ലാഹുവിലേക്കുള്ള ഇബാദത്തുകളിൽ ഏതൊക്കെ ഇനങ്ങളുണ്ടോ, വ്യത്യസ്തമായ ആരാധനാകർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഫകാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യുദാരിസുഹു അൽ ഖുർആൻ ഫി റമദാൻ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓതാൻ പറയും, അവിടെ നിന്ന് ഓതിക്കൊടുക്കും. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാക്ഷിയായിട്ടുണ്ട്. വഅലൈക്കും സലാം. വകാന ഇദാ ലഖിയഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമ്പോൾ അജ്വദ മിൻ ഖൈരിൻ മിൻ റീഹിൽ മുർസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ള ഒരു കാറ്റ്, ശക്തമായി അടിച്ചു വീശുന്ന കാറ്റ്, ആ കാറ്റിനേക്കാൾ അള്ളാഹു തന്ന തന്റെ അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകിയിട്ടുള്ള അവന്റെ ഫളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനധർമ്മം. അതിൽ നന്നായി അടിച്ചു വീശുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വകാന അജ്വദന്നാസ്, അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു. അജ്വദമായക്കൂനു ഫി റമദാൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഏറ്റവും നന്നായി, ജനങ്ങളിൽ ഏറ്റവും കൂടുതലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മങ്ങൾ ചെയ്തു. യുക്തിറു ഫീഹി സദഖ വൽ ഇഹ്സാൻ വ തിലാവത്തുൽ ഖുർആൻ വസ്സലാ വസ്സിക്ർ വൽ ഇത്തിഖാഫ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ മറ്റു മാസങ്ങളിൽ നിന്ന് പ്രത്യേകമാക്കിയത് ഒരു സദഖയുടെ വിഷയത്തിൽ മാത്രമല്ല, ധാരാളമായി സദഖകൾ അധികരിപ്പിക്കുകയും വൽ ഇഹ്സാൻ, നന്മകളായി പുണ്യകർമ്മങ്ങളായി എന്തൊക്കെയുണ്ടോ പരമാവധി നന്മകൾ ചെയ്യുകയും വ തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കുകയും വസ്സലാ വസ്സിക്ർ വൽ ഇത്തിഖാഫ്, നമസ്കാരവും അതേപോലെ തന്നെ ദിക്റുകളും ഇഅ്തികാഫും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചുകൊണ്ട് റമദാനിനെ ധന്യമാക്കിയിട്ടുണ്ട്. മറ്റു മാസങ്ങളിൽ നിന്നൊരു വ്യത്യസ്തം, തന്റെ ആത്മാവിനെ, തന്റെ ഇബാദത്തിനെ, തന്റെ ശരീരത്തിനെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. വകാന യഖുസ്സു റമദാന മിനൽ ഇബാദാതി മാ ലാ യഖുസ്സു ഗൈറഹു ബിഹി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിൽ നിന്ന് ഈ നിലക്ക് പ്രത്യേകം റമദാനിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നേറിയിട്ടുണ്ട്. ഹത്താ ഇന്നഹു കാന ലയുവാസലു ഫീഹി അഹ്യാനൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്രമമില്ലാതെ, ഇടമുറിയാതെ തുടരെ തുടരെ ഒരു പ്രത്യേക ജീവിതം റമദാനിൽ നയിച്ചതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളും അതുപോലുള്ള റമദാനാണ് നമ്മളിലേക്കും കിട്ടിയിട്ടുള്ളത്. ഇബാദത്തുകളുടെ വിഷയത്തിൽ വ്യത്യസ്തമായ ഇബാദത്തുകൾ, പുണ്യകർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ധാരാളം ചെയ്തുകൊണ്ട് ഈ റമദാനിനെ പ്രത്യേകമാക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. ആത്മസംസ്കരണം, പരിശുദ്ധ റമദാനിലെ നോമ്പിലൂടെ എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കഴിഞ്ഞ റമദാനിലൂടെ ശുദ്ധിയായവരാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും ഒരു റമദാൻ നമ്മളിലേക്ക് വന്നപ്പോൾ ഒരു വർഷം കൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. പക്ഷേ ആ ഒരു വർഷത്തെ ജീവിതത്തിൽ വീണ്ടും കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ ശരീരം മൊത്തത്തിലുള്ള നമ്മുടെ അവയവങ്ങളും കൊണ്ട് നമ്മൾ പാടില്ലാത്ത പലതും ചെയ്തുകൂട്ടി, നമ്മുടെ തൽബിൽ ഒരുപാട് രോഗങ്ങൾ വന്നുകൂടി, എല്ലാ നിലക്കും ശുദ്ധീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം തരുന്ന മറ്റൊരു അവസരം കൂടി റമദാനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ സ്വഹാബികളിൽ ഒരാൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? ഖാല, അവിടെ നിന്ന് പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു,
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹു ദീർഘായുസ് നൽകുകയും ധാരാളം ജീവിക്കാനുള്ള അവസരം നൽകുകയും എന്നിട്ട് തന്റെ അമലുകളെ നന്നാക്കുകയും ചെയ്തവൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടി ആ ആയുസ്സിൽ നന്മകൾ ചെയ്തു, അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. അയ്യുന്നാസി ശർ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ കാൽ അവിടെ നിന്ന് പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, അല്ലാഹു ധാരാളം വർഷങ്ങൾ ഇവിടെ ജീവിക്കാൻ അവസരം കൊടുക്കുകയും തിന്മകൾ ചെയ്തു കൂട്ടുകയും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തവരാരോ അവരാണ് ദുഷിച്ചവൻ, ഷറായവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഈ രണ്ട് സ്വഭാവക്കാരിൽ ഏതാണ് നമ്മൾ എന്നത് പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുകൊണ്ട് ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു, തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തൂബ, ഒരു ഭാഗം ആളുകൾക്ക് മംഗളം, ആശംസകൾ അർപ്പിക്കുന്നു. ആർക്കാണ്? ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് കൊടുക്കുകയും ദീർഘകാലം ജീവിക്കാൻ ഈ ദുനിയാവിൽ അവസരം കൊടുക്കുകയും എന്നിട്ട് നന്മകൾ പരമാവധി വാരിക്കൂട്ടുകയും ചെയ്ത അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളം എന്ന ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ തൂബ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹദീസിന്റെ പണ്ഡിതന്മാർ, മംഗളം അല്ലെങ്കിൽ ആശംസ എന്ന അർത്ഥം അതിനുണ്ട്. അതേപോലെ തന്നെ തൂബ എന്നതിനെ വിശദീകരിച്ചത് നമുക്ക് കാണാം, ഷജറത്തുൻ ഫിൽ ജന്ന, ഷജറത്തുൻ ഫിൽ ജന്ന മസീറത്തു 500 ആം യഖ്റുജു തിയാബു അഹ്ലിൽ ജന്ന മിൻ അക്മാമിഹ. അത് സ്വർഗത്തിലെ ഒരു പ്രത്യേക മരമാണ്, ഷജറത്തുൻ ഫിൽ ജന്ന മസീറത്തു 500 ആം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ മരവുമായി ബന്ധപ്പെട്ടതിന്റെ തണൽ വിശാലമാണ്, മസീറത്തു 500 ആം, 500 വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദീർഘമാണ് അതിന്റെ തണൽ, തീരാത്ത തണലുള്ള പ്രത്യേകമായ ഒരു മരം. യഖ്റുജു തിയാബു അഹ്ലിൽ ജന്ന മിൻ അക്മാമിഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അതിന്റെ ഇലയിൽ നിന്നാണ് സ്വർഗീയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അഥവാ സ്വർഗത്തിലെ വസ്ത്രം ഇതിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഈ നിലക്ക് ധാരാളം പ്രത്യേകതകൾ, ദുനിയാവിൽ ദീർഘായുസ് കിട്ടുകയും ആമുഖ സംസാരത്തിൽ ബഹുമാന്യനായ യൂസുഫ് സലഫി നമ്മളോട് വിശദീകരിച്ചു, ഒരു റമദാനിൽ കൂടി ജീവിക്കാൻ അവസരം കിട്ടുക എന്നത് മുൻഗാമികളിൽ രണ്ട് വ്യക്തികളിൽ ഒരാളെ സ്വർഗത്തിലേക്ക് മുൻകടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പദവി കൂട്ടിക്കൊടുത്തു എന്നത് വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ അതിന്റേതായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിലൂടെ തസ്കിയത്ത് നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ കഴിയുക? എത്രമാത്രം പ്രത്യേകതകളാണ് ഈ റമദാനിനുള്ളത്! റമദാനിലൂടെ ബറക്കത്ത് ലഭിക്കും, അത് ബറക്കത്തിന്റെ മാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട് അഭിമുഖീകരിക്കുമ്പോൾ, അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക്കുൻ, ബറക്കത്തുള്ള മാസമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബറക്കത്തിൽ ഏറ്റവും നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുക, അങ്ങനെ സ്വർഗത്തിലേക്കുള്ള പുരോഗതി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുൻഗാമികളിൽ ഈ ബറക്കത്ത് അനുഭവിച്ചിട്ടുണ്ട്, അതിന് ധാരാളം സംഭവങ്ങൾ സാക്ഷിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാനിന്റെ ബറക്കത്തുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ കാണാം, ഉൻസിലത്തു സുഹഫ് ഇബ്രാഹിം ഫി ഔവലി ലൈലത്തിൻ മിൻ റമദാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവതരിപ്പിച്ചു കൊടുത്ത സുഹഫ്, ആ സുഹഫുകൾ അവതരിക്കപ്പെട്ടത് പരിശുദ്ധ റമദാനിലെ ഫി ഔവലി ലൈലത്തിൻ മിൻ റമദാൻ, ആദ്യ ദിവസത്തിലാണ് എന്ന്, റമദാനിന്റെ ആദ്യ രാവിൽ. വഉൻസിലത്തി തൗറാത്ത് ലിസിത്തിൻ ഖലീന മിൻ റമദാൻ, തൗറാത്ത് എന്ന വേദഗ്രന്ഥം അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുള്ളത് പരിശുദ്ധ റമദാനിലെ 6-നാണ്. വഉൻസിലൽ ഇൻജീലു ലിസലാത അശറത ഖലത് മിൻ റമദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം അല്ലാഹു ഇറക്കിയിട്ടുള്ളത് പരിശുദ്ധ റമദാനിലെ 13-നാണ്. وانزل القران ل 24 خلت من رمضان الله سبحانه وتعالى പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് 24 ന്റെ രാവിലെ അഥവാ 25-നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകർക്ക് മനസ്സിനെ മാറ്റാനും സംസ്കരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല കാലാകാലങ്ങളിലായി അവതരിപ്പിച്ചിട്ടുള്ള സന്മാർഗദർശികളായ വേദഗ്രന്ഥങ്ങൾ, അല്ലാഹുവിന്റെ കുത്തുബുകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത് ഈ മാസത്തിലെ പ്രത്യേകം ദിവസങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും വലിയ ബറക്കത്ത് വേദഗ്രന്ഥങ്ങൾ അവതരിച്ചു കിട്ടി എന്നതാണ്. അതിലൂടെ ആത്മാവിനെ സംസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം തുറന്നു കൊടുക്കുന്നു. പണ്ഡിതന്മാർ ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുൻഗാമികളിൽ, സലഫുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റമദാനിലൂടെ ബറക്കത്ത് ചൊരിഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബദറുൽ കുബ്ര റമദാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിച്ച് സത്യത്തെ വിജയിപ്പിച്ച് അസത്യത്തിനെ പരാജയപ്പെടുത്തിയത് യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദിവസം ബദറുൽ കുബ്ര സംഭവിച്ചത് പരിശുദ്ധ റമദാനിലാണ്. അത് സ്വഹാബികൾക്ക് കിട്ടിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ, അതോടൊപ്പം ലോകത്ത് മുഴുവൻ മുഅ്മിനീങ്ങൾക്കും കിട്ടിയ വലിയ ബറക്കത്താണ്. അതേപോലെ തന്നെ ഫത്ഹു മക്ക ഉണ്ടായത് പരിശുദ്ധ റമദാനിലാണ്. അതേപോലെ തന്നെ ഖന്ദക്കിലേക്ക് സൈന്യത്തെ എല്ലാ നിലക്കും ഒരുക്കി തുടങ്ങിയത് പരിശുദ്ധ റമദാനിലാണ്. അതേപോലെ തന്നെ ആ കിടങ്ങുകൾ കുഴിച്ചത് നോമ്പ് നോറ്റുകൊണ്ടാണ്, റമദാനിലാണ്. പക്ഷേ അതിലൂടെ അവർ ആ അമലുകൾ ചെയ്തപ്പോൾ വമ്പിച്ച അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചൊരിഞ്ഞു. അതേപോലെ തന്നെ ഉഹുദിലേക്ക് പരിപൂർണമായി പുറപ്പെടാൻ തുടങ്ങിയത് പരിശുദ്ധ റമദാനിലാണ്. അതേപോലെ തന്നെ സഖീഫ് ഗോത്രം ഒന്നടങ്കം ഒന്നിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ റമദാൻ. ഇതൊക്കെ സ്വഹാബികൾ നേരിട്ട് നോക്കിക്കണ്ട റമദാനിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള ബറക്കത്തുകളായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ധാരാളം ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ വന്നു കിട്ടി. ഇപ്പോഴും ഒരു റമദാനാണ് നമ്മളുള്ളത്, ഇനിയും ഒരുപക്ഷെ വന്നു പോവാം, ഒരുപക്ഷെ നമുക്ക് വന്നില്ലെന്നും വരാം, അഥവാ നമ്മൾ മരണപ്പെട്ടേക്കാം. നമ്മുടെ റമദാനിലൂടെ നമുക്ക് ബറക്കത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ചും ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ട ബറക്കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടത് വിഷയമാണ്. പരിശുദ്ധ റമദാനിൽ നിങ്ങൾ നോക്ക്, മുൻഗാമികളുടെ ത്യാഗങ്ങൾ അമലുകളുമായി മുന്നേറുമ്പോൾ അവരുടെ ആത്മാവിനെ ശരിക്കും സംസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പറയാം. ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്, വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. തബൂക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ സംഘമായി നിന്ന് വലിയ സൈന്യം, ഏറ്റവും കൂടുതൽ സൈന്യമുണ്ടായത് തബൂക്ക് യുദ്ധത്തിലാണ്. ആ തബൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യം പരിശുദ്ധ റമദാനാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാവട്ടെ, ശക്തമായ ചൂടുമാണ്. റമദാൻ എന്ന ആ പദം കരിച്ചു കളയുന്നത് എന്ന് ഭാഷയിൽ അർത്ഥമുണ്ട്. അറബികൾ ഓരോ മാസത്തിനും പേരിട്ടപ്പോൾ റമദാനിന് പേര് വന്നത് അതിചൂടാണ്, ശക്തമായ ചൂടാണ്, അങ്ങനെയുള്ള മാസമാണ്. അതുകൊണ്ട് റമദാൻ, കടുത്ത ചൂട് എന്ന അർത്ഥത്തിലാണ് ആ മാസത്തിന് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ആ മാസത്തിലാണ്, ശക്തമായ ചൂടിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധമുണ്ടായത്. ആ സമയത്താവട്ടെ ഈത്തപ്പഴത്തിന് പ്രത്യേകമായ ചൂട് നന്നായി കിട്ടണം. പക്ഷേ ചൂടിന്റേതായ രീതിയിൽ അളവുകൾ വ്യത്യാസം വന്നാൽ രോഗങ്ങൾ അതിനും വരും. നമ്മുടെ നാട്ടിലെ ഈ തെങ്ങിന് തേങ്ങയ്ക്ക് മണ്ടരി രോഗം വന്നതുപോലെ ഈത്തപ്പഴത്തിന് പ്രത്യേകമായ രോഗം ബാധിച്ച ഒരു സമയം കൂടിയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. മാർക്കറ്റിൽ കാര്യമായ ലാഭം കിട്ടുന്നില്ല, ചരക്ക് മുഴുവൻ അവിടെ ഇരിക്കണം, ചെലവാകുന്നില്ല. ആ ഒരു അവസരത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് പ്രഖ്യാപനമുണ്ടാകുന്നത്. ശക്തമായ ആ ചൂടിൽ ഇറങ്ങിപ്പുറപ്പെടേണ്ടതുണ്ട്, സാമ്പത്തികമായി പ്രയാസവുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് സ്വതക്ക നൽകാൻ വേണ്ടി പറഞ്ഞപ്പോ മദീനയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്ററിലധികം ശക്തമായ ചൂടിൽ നടന്നെത്തണം തബൂക്കിലേക്ക്. യംബുഅ എന്ന് പറയുന്ന യാമ്പു പോയവർക്ക് പരിചയമുണ്ടാകും. ആ വഴിക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് 600 കിലോമീറ്ററിലധികം തബൂക്കിലേക്ക് പോകണം എന്നതാണ്. ഏതായിരുന്നാലും ആ 600 കിലോമീറ്റർ ഈ ശക്തമായ ചൂടിൽ അവർ നടന്നു പോയി എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ത്യാഗം സഹിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിലൂടെ വലിയ ബറക്കത്ത് നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഭാവനകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തപ്പോൾ പുണ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വന്നു. ഒരുപാട് സംഭാവനകൾ, ആ സംഭാവനകളിൽ ഏറ്റവും വിലപ്പെട്ടത് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ 30,000 ആളുകളാണ് അന്ന് സംഘമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിട്ടുള്ളത്. മറുസംഘമാവട്ടെ റോമൻ സൈന്യമാണ്, അവര് 200,000+ ആളുകൾ ഉണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അവരോട് ഏറ്റുമുട്ടുന്ന 30,000 ആളുകൾ, അതാണ് മുസ്ലിങ്ങളിലെ ഏറ്റവും കൂടുതൽ ശക്തിയുണ്ടായത്. ഏതായിരുന്നാലും ഒരൊട്ടകപ്പുറത്ത് 17 പേര്, അങ്ങനെ അത്ര കുറച്ച് ഒട്ടകങ്ങളെ അവരുടെ കയ്യിലുള്ളൂ. 17 പേര് ഇങ്ങനെ മാറി മാറി കുറച്ച് കയറി പിന്നിറങ്ങി, പിന്നെ ഒരാൾ കയറി പിന്നിറങ്ങി, അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരൊട്ടകപ്പുറത്ത് 17 പേര് ചുരുങ്ങിയത് കയറണം. ആ നിലയ്ക്ക് വീതിച്ചുകൊണ്ടാണ് അവിടെ എത്തുക. അതാണ് ആ യാത്രയുടെ ദുർഘടമായ വഴികളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത്. ഞാൻ തബൂക്ക് യുദ്ധം വിശദീകരിക്കുകയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചൂട് വകവെക്കാതെ അള്ളാന്റെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങി. സാമ്പത്തികമായി ശേഷിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം 4,000 ദിർഹം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അതേപോലെ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 200 ഓക്കിയ അള്ളാന്റെ മാർഗത്തിൽ തബൂക്കിലേക്ക് കൊടുത്തു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിന്റെ പകുതി അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുത്തു. ഇതൊക്കെ പരിശുദ്ധ റമദാനിലാണ് ഈ പുണ്യകർമ്മങ്ങൾ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഗനിയാണ്. മറ്റുള്ളവരെ പോലെയല്ല, അള്ളാഹു ഒന്നുകൂടി ആശ്വാസം കൊടുത്തിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് തന്നെ ഉള്ളവർ ഉള്ളതുപോലെ തരട്ടെ എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100 ഒട്ടകവും ആ ഒട്ടകപ്പുറത്ത് കയറ്റാൻ പറ്റിയ ചരക്ക് സാധനങ്ങളും ഞാൻ തരാം റസൂലെ, നമുക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത പോലെ ഇരുന്നു എന്നാണ് ചരിത്രത്തിൽ. അത് പോരാന്നർത്ഥം, ഉസ്മാൻ അത് തന്നാ പോരാ. എന്തിനാപ്പത് പറയണത്? ഇത് കഴിഞ്ഞിട്ട് ഒരു പിരിവുണ്ടോ? ഒന്നുമില്ല, ആരും ബേജാറാവണ്ട. അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറയാം. റമദാനിലൂടെ ഉണ്ടായ പ്രത്യേകതകൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കേൾക്കാത്ത പോലെ ഇരുന്നപ്പോ കുറച്ചേരം അവിടെ ഇരുന്നു. വീണ്ടും അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലയ്യ ബിമിഅത്തി ഇബിലിൻ ബിഅഖ്ലാസിഹ വഅക്താബിഹ, ഞാൻ 200 ഒട്ടകവും അതിന് പുറത്ത് കയറ്റാൻ പറ്റിയ ചരക്ക് സാധനങ്ങളും തരാം നബി, നമ്മൾ പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത പോലെ, ഉസ്മാൻ പറഞ്ഞത് കേൾക്കാത്ത പോലെ ഇരുന്നു എന്നാണ്. അവസാനം 100ഉം 200ഉം പോരെങ്കിൽ 300 ഒട്ടകങ്ങളും ആ ഒട്ടകപ്പുറത്ത് കയറ്റാൻ പറ്റിയ ചരക്ക് സാധനങ്ങളും തരാം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാത്ത പോലെ ഇരുന്നു. അപ്പോഴും മനസ്സിലായി ഇതൊന്നും പോരാ. അദ്ദേഹം ഇപ്പൊ വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം തന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ, മറ്റാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി നിയത്താക്കി വെച്ച കുറച്ച് സംഖ്യയുണ്ട്. ആ കിഴി അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. 1,000 സ്വർണ്ണനാണയങ്ങളാണത്. അന്ന് 1,000 സ്വർണ്ണനാണയങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ നിധിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലെ മിമ്പറിലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. സലാം പറഞ്ഞിട്ട് വന്നു, നബിയേദാ 1,000 സ്വർണ്ണനാണയങ്ങളുണ്ട്, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, ഇതാണ് ആ സമയം ഞാൻ മനസ്സിലാക്കിയത്, ആ തരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം മിമ്പറിൽ നിന്നിറങ്ങി മദീന പള്ളിയിൽ തന്റെ ഇരിപ്പിടം ഒന്ന് ശരിയാക്കി അവിടെ ഇരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. എന്നിട്ട് ആ കിഴി അഴിച്ചിട്ട് അദ്ദേഹം അതിൽ നിന്നിങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ എണ്ണി, ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഇങ്ങനെ എണ്ണിയിട്ട് ഇങ്ങനെ കുട്ടികൾ എല്ലാ ചരിത്രത്തിൽ കാണാം, കുട്ടികൾ പന്തിട്ട് കളിക്കണ പോലെ നബി ഇങ്ങനെ കുട്ടിക്കളി കളിക്കാൻ തുടങ്ങി. അഥവാ സന്തോഷം കൊണ്ട്, കാരണം കിട്ടേണ്ട രീതിയിൽ ഉസ്മാനിൽ നിന്ന് കിട്ടി. ഇത് മതി, തബൂക്കിന്റെ വിഷയത്തിൽ ഇത് മതി, അതുകൊണ്ട് ആ വിഷയത്തിൽ, സാമ്പത്തികമായ വിഷയത്തിൽ ഇനി പ്രശ്നമല്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി. അവിടുന്ന് മുൻപല്ല് കാണുന്ന രീതിയിൽ അപൂർവയെ ചിരിച്ചിട്ടുള്ളൂ, അങ്ങനെ ചിരിച്ചോ രംഗതാണെന്ന് ചരിത്രത്തിൽ കാണാം. സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മാലറ ഉസ്മാൻ മഅമില ബഅദ, മറ്റേ റിപ്പോർട്ടിൽ മാലറ ഉസ്മാൻ മഅമില ബഅദ ഹദല്യൗം, ഇന്ന് ഈ ചെയ്തത് മതി, ഇനി ഉസ്മാൻ ഒന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല സ്വർഗത്ത് കയറി, തന്നെ മതി ഈ അമല് മതി, ഇനി എന്നും ഉപദ്രവിക്കൂല സ്വർഗത്ത് കണ്ട് പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ അദ്ദേഹം അതും കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുതിരകളെ കൊടുത്തു. അതേപോലെ തന്നെ ഒരുപാട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഇത് ഈ യുദ്ധത്തിൽ മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രത്യേകത അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ട സന്ദർഭത്തിലൊക്കെ. ഒരു എത്തേം കുട്ടി
ആ എത്തിങ്കളുടെ വീടിന്റെ മുമ്പില് വലിയൊരു പണക്കാരന്റെ തോട്ടത്തിൽ നിറയുന്ന പഴ മരം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. കാറ്റിന് പഴുത്ത പഴം ഇവരുടെ മുറ്റത്തേക്ക് വീഴും. ആ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കഴിക്കും ചെയ്യും. അവർക്ക് അറാമൊന്നും അറിയില്ല. കുട്ടികളുടെ ഉമ്മ ഇങ്ങനെ കുറെ ഉപദേശിച്ചെടുക്കും, മാറ്റില്ല. കുട്ടികൾക്ക് അത് കിട്ടുമ്പോട്ടും തീരാത്ത കുട്ടികളാണ്. അപ്പൊ ആ സുഹൈബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഗതി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളങ്ങോട്ട് വിളിച്ചു, ആ സുഹൈബിയെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ ഈ തോട്ടത്തില് ഈ മരം ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞിക്കല്ലേ, അതാ കുട്ടികൾ കഴിക്കുന്നുണ്ട്. ഏതായാലും എത്തിങ്കുട്ടികൾ കഴിക്കുന്നുണ്ട്. ആ ഒരു മരം എത്തിങ്കുട്ടികൾക്ക് ഒന്ന് കൊടുത്തളാം എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഈ സുഹാബി ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിലാണ് നിഫാക്ക് ബോധ്യപ്പെട്ടത്. ചിലർക്ക് യുദ്ധത്തിനിറങ്ങുമ്പോഴായിരിക്കും, അതേപോലെ തന്നെ ചിലർക്ക് സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറയുമ്പോഴായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലാണ് നിഫാക്ക് ബോധ്യപ്പെട്ടത്. ഈ സുഹാബി അപ്പോഴാണ് പതറിയത്. അയാൾ വളരെ ദേഷ്യം പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങളെ ദീനൊന്നും തരക്കടില്ല, പക്ഷെ എന്റെ ഈ തോട്ടത്തുമേ തൊട്ട് കളിക്കരുത്. ചരിത്രത്തിൽ കാണാം. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയത്. ഉസ്മാൻ റളിയല്ലാഹുവിന് നബിനോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടല്ലേ ഇന്ന് ബെന്യാം കൈകാര്യം ചെയ്തോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിഷമമായി. ആ സുഹാബി ഒരു മൂലക്ക് വിളിച്ചോണ്ടേ ആ തോട്ടത്തിന്റെ ഒരു മൂലയിലേക്ക്. എന്നോട് ചോദിച്ചത്, എത്ര ഏക്കറുണ്ട് ഇതിൽ, എത്ര ഈത്തപ്പഴം മരണ്ട്, ഇതിനെത്ര ഞങ്ങൾ വില കാണുന്നത്? അദ്ദേഹം ചോദിച്ചാലും കൂടുതൽ വില കൊടുത്തിട്ട് ആ തോട്ടണ്ട് വാങ്ങിയിട്ട് എത്തിങ്കുട്ടാക്കാണ്ട് പേരിൽ എഴുതി കൊടുത്തു. ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച മഹാനാൻ. ഞാൻ പറയുന്നത് തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രമാണ്. ജയ്ഷുൽ ഉസ്ര, ഞെരുക്കത്തിന്റെ പട്ടാളം എന്ന പേരിൽ അറിയപ്പെട്ട, ത്യാഗത്തിന്റെ ഏറ്റവും കുടുസായ ഒരു പ്രയാസമുള്ള സന്ദർഭത്തിലുള്ള സംഘമാണിത്. അങ്ങനെയൊക്കെ പേര് കിട്ടിയിട്ടുള്ള ഒരു യുദ്ധ കളമാണത്. ആ കളത്തിലേക്ക് പോകുമ്പോ ആ യാത്രയിൽ നോമ്പ് തുറക്കുന്നതും അത്താഴം കഴിക്കുന്നതും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ദീൻ കേട്ട് മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ സുഹാബികൾ. ആ സുഹാബികളെ സംബന്ധിച്ചിടത്തോളം ത്യാഗങ്ങൾ, ചെടികൾ, ആ വഴിയിലുള്ള ചെറിയ ചെറിയ ചെടികൾ, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ചെടി എന്താണുള്ളത് അവിടെ പോയവർക്കറിയാം. ആ ചെടികളുടെ ഇലയാണ് അവർ ഭക്ഷിക്കുന്നത്. ആ കൊടും ചൂടിലാണ് അവരുടെ യാത്രയുള്ളത്. ദാഹം വരുന്ന സന്ദർഭത്തിൽ ചരിത്രത്തിൽ കാണാം, അവരുടെ കൂടെയുള്ള ഒട്ടകത്തിൽ ഒന്ന് അറുത്ത് ഒട്ടകത്തിന്റെ വയറ്റിലെ ദ്രാവകമാണ് അവർ കുടിക്കുന്നത്. ഒന്നും സൂഫി കഥകളല്ല, സ്വഹിയായ ഹദീസുകളിൽ രേഖപ്പെട്ടു വന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഏതായിരുന്നാലും ആ നിലക്ക് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള, വെള്ളം കുടിക്കാൻ അവരുടെ ജീവിതത്തിൽ ആ യാത്രയിൽ അള്ളാഹു അനുവദിച്ച സമയത്ത് അവർ വെള്ളം കുടിക്കുന്നത് ഇങ്ങനെയാണ്. അത്രമാത്രം പ്രയാസപ്പെട്ട ത്യാഗങ്ങൾ സഹിച്ച ആളുകൾ ആ റമദാനിലൂടെ ബറക്കത്ത് നേടിയെടുക്കുകയായിരുന്നു പുണ്യകർമ്മങ്ങളുമായി. ഇത് ആത്മാവിനെ സംസ്കരിക്കുന്നവർക്ക് മാത്രം, തസ്കിയത്ത് നേടിയെടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഗുണങ്ങളാണ്. മഹാത്മാക്കളുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സഹോദരന്മാരെ, ആ സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങളിൽ ചിലർ യുദ്ധത്തിന് പുറപ്പെടാതെ വീടുകളിൽ ഇരിക്കുകയും യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 81-82 വചനങ്ങളിലൂടെ അല്ലാഹു പറഞ്ഞു. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാ വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി കൊണ്ട് ഇരിപ്പിടങ്ങളിൽ ഉറച്ചവർ അവിടെ ഇരുന്ന് ഇങ്ങനെ സന്തോഷിക്കാണ്, പോകുന്ന ആളുകളെ പരിഹസിക്കുകയാണ്, അവഹേളിക്കുകയാണ്. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തുകൊണ്ടും അതേപോലെ തന്നെ തന്റെ ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തു. അവര് പറഞ്ഞു സ്വഹാബികളോട്, പ്രവാചകനിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് ഇവർ പറഞ്ഞു, കൊടും ചൂടാട്ടോ, ഇത് വല്ലാത്ത പരീക്ഷണ, ആരും പോണ്ട, യുദ്ധത്തിന് പുറപ്പെടണ്ട, ശക്തമായ ചൂടാണ് എന്ന് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയാൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നബിയെ അവരോട് പറയണം, നരകത്തിന്റെ ചൂട് അതിനേക്കാൾ ശക്തമാണ്. ലൗകാനു യഫ്ഖഹൂൻ, അവർ കാര്യങ്ങളെ ഗ്രഹിക്കുന്നുവെങ്കിൽ. അപ്പൊ നരകത്തിന്റെ ചൂട് ആലോചിച്ചാൽ ഇതൊന്നൊരു ചൂടല്ല. റമദാനിലെ ശക്തമായ ചൂടിൽ യാത്ര ചെയ്ത, അള്ളാന്റെ മാർഗത്തിൽ ധനം കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മുനാഫിക്കുകളോട് കൊടുക്കാൻ പറഞ്ഞ മറുപടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ഒരു വിഭാഗത്തിന് ആത്മസംസ്കരണമുണ്ടായി, ഒരു വിഭാഗത്തിന് ഹൃദയത്തിൽ രോഗങ്ങൾ അധികരിച്ചു. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. പരിശുദ്ധ ഖുർആന്റെ അവതരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അത് മുഅ്മിനീങ്ങൾക്ക് രോഗശമനവും റഹ്മത്തുമാണ് അതിലൂടെ കിട്ടുന്നത്. എന്നാൽ അക്രമികൾക്ക് നഷ്ടങ്ങളല്ലാതെ അധികരിക്കുകയില്ല. വലാ യസീദു ളാലിമീന ഇല്ല ഖസാറ. അക്രമികളുടെ കൂട്ടത്തിൽ വലിയ അക്രമികളാണ് മുനാഫിക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇവിടെ ഉള്ളത് എന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഗ്രഹിക്കുന്നവരുണ്ടോ? നരകത്തിന്റെ ചൂടാണ് ശക്തം, ഏറ്റവും ശക്തം എന്നത് അവരറിയട്ടെ. മുഹമ്മദ് നബി അത് അവരോട് പറയണം. ഫല്യല്ലാഖു ഖലീലൻ വല്യബ്ഖു കസീറ. അതുകൊണ്ട് അവർ കുറച്ച് ചിരിച്ചാ മതി. പരിശുദ്ധ ഖുർആൻ പറയാ, വല്യബ്ഖു കസീറൻ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ധാരാളം കരയട്ടെ. അവർ പ്രവർത്തിച്ച് സമ്പാദിച്ചു കൂട്ടിയ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, അതിന്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ആ പ്രതിഫലം കിട്ടുമ്പോ, അവർ സമ്പാദിച്ചു കൂട്ടിയതനുസരിച്ച് പ്രതിഫലം കൊടുക്കുമ്പോ, അത് ആലോചിച്ചാൽ നരകത്തെക്കുറിച്ച് കരയാനേ നേരുള്ളൂ, അവർക്ക് ചിരി കുറച്ചേ വരുള്ളൂ. അതാണ് ഇതിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള സന്ദേശം. ഏതായിരുന്നാലും ഞാനത് വിശദീകരിക്കുകയല്ല. ഈ മാസത്തെ മുൻഗാമികൾ നോക്കിക്കണ്ടതുപോലെ അവർക്കുണ്ടായ, അവർ നേടിയെടുത്ത ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലും ഏത് മേഖലയിലാണോ, ഏതൊക്കെ അമലുകൾ ചെയ്തുകൊണ്ടാണോ, എങ്ങനെയൊക്കെയാണോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിലൊരവസരമാണ് പരിശുദ്ധ റമദാനിലെ വിജ്ഞാനവേദി. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിലൂടെയും നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാകും, ഉണ്ടാവണം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഊതി വെച്ച സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനത്തിലേക്ക്, അതിന്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നല്ലാഹ لا يغير ما بقوم حتى يغيروا ما بانفسهم. الله سبحانه وتعالى അവതരിപ്പിക്കുകയ. الله سبحانه وتعالى ഒരിക്കലും ഒരു സമുദായത്തെ അവരുടെ അവസ്ഥയെ മാറ്റുകയില്ല. അവർ സ്വയം മാറാൻ തയ്യാറായിട്ടല്ലാതെ. പരിശുദ്ധ ഖുർആന്റെ വചനമാണ്. واذا اراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ജനതക്ക് വല്ല തിന്മയും ഉദ്ദേശിച്ചാൽ അത് തടയാനും ഒരാളുമില്ല. അള്ളാഹു നന്മ ഉദ്ദേശിച്ചൊരു ടീമിനെ മാറ്റാൻ ഉദ്ദേശിച്ചാൽ അവർ സ്വയം മാറാൻ തയ്യാറുണ്ടോ? അല്ലാഹു മാറ്റും. എന്നാൽ ഒരു സമുദായത്തിന് തിന്മ അള്ളാഹു ഉദ്ദേശിച്ചാലും അത് തടയാനും ഒരാളുമില്ല. അതുകൊണ്ട് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറയുന്നു, അവനല്ലാതെ ലോകരക്ഷിതാവായി അല്ലെങ്കിൽ അവർക്ക് രക്ഷകരായി ഒരാളും ഇല്ല തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അല്ലാഹനെ കൂടാതെ രക്ഷകനില്ല. അതുകൊണ്ട് രക്ഷിതാവായ റബ്ബിലേക്ക് കാര്യങ്ങളെ മടക്കി ആ റബ്ബിന് മുമ്പിൽ നമ്മുടെ മനസ്സിനെ മാറ്റത്തിന് വേണ്ടി തയ്യാറായി ആ മാറ്റത്തിലേക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു അതിന് ഒരുപാട് വസീലകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മുടെ മാറ്റത്തിന് തയ്യാറാവുക. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ റമദാൻ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ നമ്മുടെ പുണ്യകർമ്മങ്ങൾ. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുക. ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ദുല്ലനി അല അമലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ ഒരു നല്ല അമല് എനിക്ക് അറിയിച്ചു തരണം. അലൈക ബിസ്സൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താ? നിനക്ക് നോമ്പ് മതി, അതാണ് നല്ല അമല്. ഫഇന്നക ലാ മിസ്ല ലഹു. അതിന് പകരം നിൽക്കുന്ന അതുപോലുള്ള വേറെ അമല് എനിക്ക് പറഞ്ഞുതരാനില്ല. ഒരാൾക്ക് തന്റെ ആത്മാവിനെ സംസ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അമലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പാണ്. അങ്ങനെയുള്ള നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിർബന്ധ നോമ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ നോമ്പിലൂടെ പലരും മനസ്സിലാക്കിയത് പട്ടിണി കിടക്കുക, പിന്നെ കുറച്ച് തറാവിസ്കരിക്കുക, ഇത് മാത്രമല്ല. നമ്മള് രാവിലെ ഫജറിന്റെ ബാങ്ക് മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് വരെ നമ്മൾ പട്ടിണി കിടക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ഇംസാഖ് പിടിച്ചു വെക്കണം. ഭക്ഷണത്തെയും പാനീയത്തെയും ദേഹച്ചയെയും പിടിച്ചു വെക്കണം. അതോടൊപ്പം പുണ്യകർമ്മങ്ങളുമായി മുന്നേറണം. അതോടൊപ്പം നമ്മുടെ ആത്മാവിനെ മാറ്റിക്കൊണ്ടേയിരിക്കണം, നന്നാക്കിക്കൊണ്ടേയിരിക്കണം. അസ്സിയാമു ജുന്നത്തുൻ. ധാരാളം നമ്മൾ കേട്ട ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. നോമ്പ് അതൊരു പരിചയമാണ്, രക്ഷാകവചമാണ്. ഫഇദാ കാന യൗമി സൗമി അഹദികും ഫലാ യർഫുസ് യൗമ ഇദിൻ വലാ യസ്ഫദ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പുണ്ടെങ്കിൽ, സംസ്കരണത്തിന്റെ ഒന്നാമത്തെ മേഖല അതാണ്. നോമ്പിലൂടെ സംസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് നോമ്പുണ്ടോ, നിങ്ങൾ ഒച്ച വെക്കാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല, ചീത്ത മ്ലേച്ഛമായ സംസാരങ്ങൾ പാടില്ല. ഇതില്ലാതിരുന്നാൽ തന്നെ നമ്മൾ പകുതി നന്നായില്ലേ? നോമ്പുകാരനെ കുറിച്ച് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതാണ്. ഇനി ആരെങ്കിലും ഒരു തല്ലിനോ ഷണ്ടക്കോ ഇങ്ങോട്ട് വന്നാൽ അവൻ പറയട്ടെ ഞാൻ നോമ്പുകാരനാന്ന് പറയട്ടെ. അപ്പൊ ആത്മാവിനെ ശരിക്ക് സംരക്ഷിക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്, സംയമനം പാലിക്കലാണ് പരിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും. ഖുർആന്റെ പ്രയോഗം ശരിക്ക് തഖ്‌വ എന്ന് പറയുന്നത് തന്റെ ആത്മാവിനെ പിടിച്ചു നിർത്തൽ തന്നെയാണ്, അള്ളാഹുക്ക് വേണ്ടി സൂക്ഷ്മത കൈവരിക്കൽ തന്നെയാണ്. അതാണ് അതിന്റെ ലക്ഷ്യവും. ആ ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ നോമ്പിനെ ഉപയോഗപ്പെടുത്തണം. വാക്കും പ്രവൃത്തിയും ഒക്കെ നന്നാക്കണം. മോശമായ വർത്തമാനങ്ങളും അതേപോലെ തന്നെ മോശമായിട്ടുള്ള അമലുകളും അതൊഴിവാക്കാതെ നീചവൃത്തികള്, തെറ്റുകള്, തെറ്റായ സംസാരങ്ങള്, അനാവശ്യ സംസാരങ്ങള് ഇതൊക്കെ ഒഴിവാക്കാതെ പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹ്ക്ക് ആ അമല് വേണ്ട, ഒരു കാര്യവുമില്ല ആ നോമ്പുകാരന്റെ നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാലിയായ ഉള്ളു പൊള്ളയായ നോമ്പുകളുടെ ആളായി നമ്മൾ മാറരുത്. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക അൽയൗമി വജ്ഹു അനിൽ നാരി 70 ഖരീഫൻ. ഒറ്റ നോമ്പിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്നത്ത് സ്വർഗത്തിൽ നിന്ന്, സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗത്തിൽ നിന്ന് എത്ര വഴുദൂരമാണ്, അകൽച്ചയാണ് അവന്റെ മുഖത്തിന് കിട്ടുന്നത് നരകത്തിൽ നിന്ന്. നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റുകയാണ്. അത്രമാത്രം ശക്തമായ ഇബാദത്താണ് നോമ്പ്. ആ നോമ്പിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് നൽകണം. അതിനുവേണ്ടിയുള്ള ശക്തമായ ഒരു ഇബാദത്തായി അത് മാറണം. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ. സ്വർഗത്തിന് ഒരു പേരുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിലിന് ഒരു പേരുണ്ട്, ആ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമുന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ യഥാർത്ഥ നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കും. ലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറുഹും. അതിലൂടെ വേറൊരാളും, നോമ്പുകാരല്ലാത്ത മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല. യുഖാൽ ഐന സ്വായിമൂൻ. അത് വിളിച്ചു പറയും, എവിടെ യഥാർത്ഥ നോമ്പുകാരെവിടെ. ഫയദ്ഖുലൂന മിൻഹു ഫഇദാ ദഖല ആഖിറുഹും. അപ്പോൾ അതിലൂടെ നോമ്പുകാരൊക്കെ ഇങ്ങനെ പ്രവേശിക്കും. ആ നോമ്പുകാരിൽ അവസാനത്തെ ആളും കടന്നു കഴിഞ്ഞാൽ ഉഗ്ലിക, പിന്നീട് അത് കൊട്ടിയടക്കപ്പെടും, വാതിൽ അടക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, പിന്നെ ഒരാളും അത് തുറക്കുകയില്ല, അഥവാ വേറൊരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. ഈ റയ്യാനിലൂടെ കടക്കാൻ മാത്രം ശക്തമായ, പവിത്രമായ, ന്യൂനതകളില്ലാത്ത, അള്ളാഹു സ്വീകരിക്കുന്ന സംസ്കരണമുള്ളവന്റെ നോമ്പായി നമ്മുടെ നോമ്പിനെ മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മുടെ ജീവിതം ശരിക്കും മാറ്റിമറിക്കണം. ഞാൻ പറഞ്ഞു, വെറും പട്ടിണിയല്ല, ജീവിതത്തിലെ ഭക്ഷണത്തിന്റെ പാനീയത്തിന്റെ ക്രമത്തിലൊരു മാറ്റം മാത്രമല്ല, നേരെ മറിച്ച് ആത്മസംസ്കരണമുള്ള നോമ്പായി മാറണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ 121-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞല്ലോ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരെ കുറിച്ച്, സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറയുകയാണ്. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വേദം പരിശുദ്ധ ഖുർആൻ. യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. അവരത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പാരായണം ചെയ്യും. ഹഖ തിലാവത്ത്. ഈ ആയത്തിന്റെ ഈ ഭാഗത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി എന്തൊക്കെ ഹുക്കുമുകൾ പറഞ്ഞോ, എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞോ, എന്തൊക്കെ ആശയങ്ങൾ പഠിപ്പിച്ചെന്നോ അത് അതുപോലെ പിൻപറ്റുക. ഹഖ ഇത്തിബാഇഹി, അത് അതുപോലെ പിൻപറ്റലാണ്, ആ ഖുർആനെ ശരിക്കും സ്വീകരിക്കലാണ്. ഉലൈക യുഅ്മിനൂന ബിഹി. മാത്രമല്ല, ആ വിഭാഗം ആളുകൾ, സ്വർഗത്തിന്റെ ആളുകൾ, വെറും ഓത്ത് മാത്രമല്ല, ആശയങ്ങൾ പഠിച്ച് പിൻപറ്റൽ മാത്രമല്ല, ശരിക്കും അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഈമാന് വേണം, ഓതുന്ന ഖുർആനിനെ നമുക്ക് ഈമാന് വേണം, ആ ഓതുന്ന ഓത്തിന്റെ ആശയം മനസ്സിലാക്കണം, അതോടൊപ്പം മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പകർത്തണം. അതാണ് ഹഖ് തിലാവത്ത്. നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ധാരാളം ഓത്ത് തുടങ്ങിപ്പോ, അൽഹംദുലില്ലാ, വലിയ കാര്യമാണ്. അതിന്റെയൊക്കെ ഫലായിലുകൾ കുറെ നിങ്ങൾ കേട്ടതാണ്. ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്, റമദാനിലാവുമ്പോൾ അധികരിക്കുകയും ചെയ്യും. അത് ഇനി കൂടുതൽ പറയേണ്ടെന്ന് ആവശ്യമില്ല. ഖുർആൻ കേവല പാരായണത്തിന്റെ ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രത്യേകത ധാരാളമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഉത്ബുദ്ധരാണ് ഈ സദസ്സ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സംസ്കരണം നമുക്ക് വേണം? നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഷിർക്കുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടെ പഠിപ്പിക്കുന്നു, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. നമ്മളിങ്ങനെ ഓതുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് ഈ ആയത്തമ കിട്ടും. ഇത് ഓതുമ്പോൾ ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ, അല്ലാഹു പങ്ക് ചേർത്താൽ, അല്ലാഹു കൊടുക്കേണ്ടുന്ന ഇബാദത്തിൽ, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അല്ലാത്തവർക്ക് കൊടുത്താൽ അതിന്റെ പേരാണ് ഷിർക്ക്. ആ ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗം ഹറാമാണ് എന്ന് ഖുർആൻ. നമ്മൾ നോമ്പ് തോൽക്കുന്നതിന് ആ സ്വർഗം കിട്ടാൻ, റിയാനിലൂടെ കടക്കാൻ. പക്ഷെ ഈ ഷിർക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ആ നോമ്പ് കാര്യമില്ല, ഒരു ഇബാദത്തും കാര്യമില്ല, നരകം ആണ് അവനക്ക് കൊടുക്കുക. സ്വർഗം അള്ളാഹു അവന്റെ മേൽ ഹറാമാക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്, അള്ളഹാനോടും തേടുന്നു, ഷെയ്ഖ് ജിലാനിയോടും തേടുന്നു, മുഹമ്മദ് നബിയോടും തേടുന്നു, മുനമ്പത്ത് ബീവിയോടും തേടുന്നു. എങ്കിൽ ഈ ആയത്ത് ഓതിയവൻ ഖുർആനിനെ ഹത്ത തിലാവത്തല്ല. ജീവിതത്തിൽ സംസ്കാരം ഉണ്ടായിട്ടില്ല, മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് മാറ്റങ്ങൾ വേണം. ഷിർക്ക് ഒഴിവാക്കി തൗഹീദിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയണം. നമസ്കാരത്തെക്കുറിച്ച് എത്ര ആയത്തുകൾ ആ ഖുർആനിൽ. നമസ്കാരത്തിന്റെ ഗൗരവം തിരിച്ചറിയാം. റമദാൻ വന്നിട്ട് പോലും ജമാഅത്തുകളിൽ കൃത്യമായി പങ്കെടുക്കാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു സംസ്കരണവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആ സംസ്കരണമില്ലാത്തവൻ ഖുർആൻ ഓതുന്നു, റമദാനിൽ നോമ്പ് പിടിക്കുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം അത് ഹഖ് തിലാവത്തായിട്ടില്ല. പരിശുദ്ധ ഖുർആനിലൂടെ മാറ്റം അവനക്ക് വന്നിട്ടില്ല. നിഫാഖ് എന്ന് പറയുന്ന അസുഖം ഹൃദയത്തിലുണ്ട്. പല സ്വഭാവമാണ് മുനാഫിക്കുകളുടേത്. അത് പലപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് പ്രകടമായി കൊണ്ടിരിക്കുന്നു. എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അവർക്ക് ഏറ്റവും മോശമായ ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു ആക്ഷേപിക്കുമ്പോൾ, ആ ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ, അതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ, ജീവിതത്തിൽ അതേ സ്വഭാവം വരികയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഹസദും കിബറും ബിദ്അത്തും ശിർക്കും ഇതൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാതെ നമ്മൾ നോമ്പ് പിടിക്കുന്നു, ഖുർആൻ ഓതുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ടോ നമ്മുടെ ഖുർആൻ നമുക്ക് വന്നു കിട്ടിയെന്നതുകൊണ്ടോ നമുക്ക് യാതൊരു ഫായ്ദയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും ഈ മാസത്തിൽ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലകും. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലകും, നിങ്ങളുടെ അമലുകൾ പൊളിച്ചു കളയരുത്. കാരണം അല്ലാഹു പഠിപ്പിച്ചതിനപ്പുറം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറം വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. റമദാനിൽ പോലും ഒരു ഉദാഹരണമാണ്, ഏത് ഇബാദത്തിനും നിയ്യത്ത് കരുതലാണ്, നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. ലഫ്ള് ഉച്ചരിക്കാനുള്ള കർമ്മങ്ങൾ രണ്ടേ ഉള്ളൂ, അത് ഹജ്ജും ഉംറയും മാത്രം. മിഖാത്തിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഉച്ചത്തിൽ പറയണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ. അത് ഉച്ചത്തിൽ പറയുക തന്നെ ചെയ്യണം. അതല്ലാത്ത എല്ലാ ഇബാദത്തും മനസ്സിൽ കരുതലേ ഉള്ളൂ, നോമ്പിനും അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിൽ തറാവീഹ് നമസ്കാരത്തിനിടക്ക് വിത്തറിന്റെ മുമ്പായി ഉസ്താദ് തിരിഞ്ഞിരുന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും, നബൈത്തുസോ. വലിയൊരു വിധത്തല്ലേ, സുന്നത്തിനെതിരായ പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ലഫ്ള് ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കുകയോ മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയോ ചെയ്തിട്ടില്ല. നാളെ എനിക്ക് നോമ്പാണ് എന്നത് മനസ്സിൽ നമ്മൾ കരുതണം. ഫജറിന് മുമ്പ് നിയ്യത്ത് കരുതാത്തവനെ സംബന്ധിച്ചിടത്തോളം നോമ്പില്ലതാണ്. ഇത് സ്വഹിയായ ഹദീസിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ അമല്, നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്ന അമല്. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ഖുർആൻ ഓതാൻ തന്നെ ധാരാളം. ഒരു ദിവസത്തിൽ 5 വക്തുകളാണ് നിർബന്ധ നമസ്കാരത്തിന്റെ വക്തുകൾ. അതൊന്നും ഞാൻ കൂടുതൽ ആയത്തോ ഹദീസും പറഞ്ഞു പറയണ്ട. ആ 5 വക്തിൽ ഓരോ വക്തിലും 4 പേജ് വീതം ഓതിയാൽ ഒരാവർത്തി പരിശുദ്ധ ഖുർആൻ സത്തം ഓതാൻ നമുക്ക് കഴിയും. ഒരു പ്രാവശ്യം ഓരോ വക്തിലും 8 പേജുകൾ വീതമാണെങ്കിൽ 2 ആവർത്തി ഓതാൻ നമുക്ക് കഴിയും. ഓരോ വക്തിലും 12 വീതം പേജുകൾ ഓതുകയാണെങ്കിൽ, ഓരോ വക്തിലും ഓതണം കേട്ടോ, ഇപ്പൊ കുറെ വക്തി നമുക്ക് കഴിഞ്ഞുപോയി, അത് നമ്മൾ അലസത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കണം, അത് കൂടുതൽ പറയണം. ഏതായിരുന്നാലും 3 പ്രാവശ്യം നമുക്ക് ഓതി തീർക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ, അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ വേറൊന്നും ചെല്ലാൻ നേരമില്ല. അഥവാ അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ കലാമ്, അല്ലാഹുവിന്റെ ദിക്റുകൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള ദുആകൾ, ഇതൊക്കെ തന്നെ നമുക്ക് സമയമുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതല്ലാത്ത എന്തൊക്കെ ചൊല്ലുണ്ട്? ഹദ്ദാദ്, അതേപോലെ തന്നെ ഒരുപാട് ഏടുകൾ പല ഉസ്താദുമാരും കെട്ടിയുണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഏടുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെല്ലുക. റമദാന് പോലും അള്ളാന്റെ ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല, അത് ഓതി തീർക്കാൻ സമയമില്ല, അത് പഠിക്കാൻ സമയമില്ല, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ നമുക്ക് സമയമില്ല. വെറും 30 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നിട്ട് അത് ഓതാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ അതിനപ്പുറമുള്ളതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണാം. വലാ തുബുത്തിലു അമലക്കും, നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. അതിന് പലതും ഷിർക്കിലേക്ക് എത്തുന്നതുണ്ട്, ഷിർക്കിന്റെ വചനങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വിദഗ്ധായ പരാമർശങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. കിബുറുള്ള ഒരു വ്യക്തി അനങ്ങിയ കിബുറാണ്, ഭൂമിയിൽ ഒതുങ്ങി നടക്കൂല, ഞാനല്ലാത്തവനൊന്നുമില്ല, എന്റെ തായുള്ള ബാക്കിയുള്ള എന്നൊക്കെ ഒരു തോന്നൽ, കിബിർ, അതാണ് കിബിർ. ആ കിബിറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ മുത്തഖിൻ. നമ്മൾ ഓതുകയാണ് റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് അല്ലെങ്കിൽ നോമ്പിന്റെ രാത്രിയില് എന്താ ഓതുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കിബിർ ഇഷ്ടപ്പെടുന്നില്ല. മുത്തക്കബ്ബീരിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹിന് ഇഷ്ടം കിട്ടാനാണ് നമ്മൾ ഈ നോമ്പ് വയ്ക്കുന്നത്, അള്ളാഹിന് ഇഷ്ടം കിട്ടാനാണ് ഈ ഖുർആൻ ഓതുന്നത്, അള്ളാഹിന് ഇഷ്ടം കിട്ടാനാ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ സ്വഭാവം നമ്മൾ വെച്ചു പുലർത്തുകയും ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, രാത്രി നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, തസ്കിയത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആയത്തിലൂടെ ആശയം മനസ്സിലാക്കി കിബർ എന്ന് പറയുന്ന ആ ദുസ്വഭാവത്തെ നമ്മൾ മാറ്റിവെക്കണം. കിബർ എന്താ? സത്യത്തെ നിഷേധിക്ക, സത്യത്തിനെതിരായി പ്രവർത്തിക്ക, ജനങ്ങളെ നിസ്സാരമായി കാണാം. ഈ രണ്ട് സ്വഭാവമാണ് കിബിറിന്റെ ഏറ്റവും വലിയ അടയാളം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹു പറഞ്ഞതായി, അൽഅലുമത്തു ഇസാരി വൽ കിബിരിയ ഉരിദായി ഫമനാസഅനി അൻഹുമാ അദബ്തഹു ഫിന്നാർ. ആരെങ്കിലും മഹത്വം എന്നത് എന്റെ ഉടയാളയാണ്, കിബിർ എന്നത് അഹന്ത എന്നത് എന്റെ തട്ടമാണ്, വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ആരെങ്കിലും ആ വിഷയത്തിൽ എന്നോട് മത്സരിച്ചാൽ അവനെ ഞാൻ നരകം കൊടുത്ത് ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് പറ്റിയ സ്വഭാവമല്ല. ഖുർആൻ ഓതുന്ന നമ്മൾ, നോമ്പ് പിടിക്കുന്ന നമ്മൾ ഈ മാസത്തിലൂടെ സംസ്കരണം ഉണ്ടാകണം. അതേപോലെ തന്നെ നമസ്കാരം ഉപേക്ഷിക്കുക, താരിഖ് സ്വലാത്ത്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോ മാ സലകക്കും ഫീ സക്കർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മൾ ഓതുകയാണ്. സ്വർഗ്ഗക്കാരെ നരകക്കാരെ കാണുമ്പോ, നരകക്കാരെ സ്വർഗ്ഗക്കാരും സ്വർഗ്ഗക്കാരെ നരകക്കാരും അങ്ങനെ അങ്ങോട്ടും കാണും. നരകം സ്വർഗ്ഗം പരസ്പരം കാണും. അല്ലാഹ് കാണിച്ചിട്ടേ നരകത്തും സ്വർഗ്ഗത്തും ഓർത്തിരിക്കുകയുള്ളൂ. അപ്പൊ സ്വർഗത്തിലാകും എന്ന് ദുനിയാവിൽ വെച്ച് പലരെയും കണക്ക് കൂട്ടിയിരുന്ന പലരും നരകത്തിലാ കിടക്കുന്നത്. അപ്പൊ അവരോട് വരി ചോദിക്കാം, മാ സലകക്കും ഫീ സക്കർ, അല്ല എങ്ങനെയാണ് നിങ്ങൾ ഈ സക്കറിൽ എത്തിപ്പെട്ടത്? അപ്പൊ അവരുടെ മറുപടി, ഒന്നാമത്തെ മറുപടി എന്താ? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ശരിക്കും നിസ്കരിക്കുന്ന ആളുകളിൽ പെട്ടില്ല. മുസ്ലിം തറവാട്ടിലാണ്, പള്ളിന്റെ അടുത്ത് തന്നെയാണ്, ഇടക്കിടക്കൊക്കെ പോവാറുണ്ട്. കൃത്യമായ നമസ്കാരം ഉണ്ടായിരുന്നില്ല, ദായിമായിട്ട് നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷയാണ് സക്കർ, നരകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിൽ മാത്രം ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിലൊക്കെ വന്ന്, ഞാൻ തൊപ്പിയെ എതിർക്കല്ല, ഒരു മാസം തൊപ്പിയും പിന്നൊക്കെ കുപ്പിയും എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ആത്മസംസ്കരണം ശരിക്കും ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ആത്മസംസ്കരണം ഇല്ലാത്ത റമദാനിലല്ലാത്ത കാലത്തൊന്നും പള്ളിക്കില്ല. റമദാനിൽ മാത്രം ഇങ്ങനെ എല്ലാ ജമാഅത്തിനൊക്കെ റെഡി, ശരി, റമദാനെ പ്രത്യേകമാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ മറ്റു മാസങ്ങളിൽ നിസ്കരിക്കാതല്ല. അപ്പോൾ നമ്മുടെ സമുദായം മാറണം, നമ്മുടെ ഉമ്മത്തിൽ ഓരോ മെമ്പർമാരും മാറണം. നമ്മൾ ചിലപ്പോൾ പള്ളിക്ക് ഉണ്ടാകും, ഇബാദത്തിനുണ്ടാകും, ഒക്കെ റെഡിയാണ്. നമ്മുടെ വീട്ടിൽ എത്ര മെമ്പർമാർ ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവരുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ താരിഖ് സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ നോമ്പ് പിടിച്ചതുകൊണ്ടോ അതേപോലെ തന്നെ ഖുർആൻ ഓതിയതുകൊണ്ടോ ശരിയായ സംസ്കാരം അവനക്ക് ഉണ്ടാകുന്നില്ല. ഹഖ തിലാവത്തിലേക്ക് അവൻ വരണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആളായി മാറണം. അതേപോലെ തന്നെ മദ്യപാനികൾ, റമദാൻ വന്നൊക്കെ നിയന്ത്രിച്ചൊക്കെ ഉഷാറായി ഇങ്ങനെ നോമ്പൊക്കെ നോറ്റ് അല്ലാ സുബ്ഹാനല്ലാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിക്കൂടും. റമദാൻ കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് തന്നെ പോകുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം. ഈ റമദാൻ അത്തരം ആളുകൾക്കൊരു മാറ്റം ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെയുള്ളവരില്ല, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വചനമാണ്. ഈ വചനത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കാര്യവും ചൂതാട്ടവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിനോദങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ ഇന്നമൽ ഖംറു, ലഹരിയുടെ പദാർത്ഥങ്ങൾ, അതെന്താവട്ടെ, അത് പുല്ലായിട്ട് ഉപയോഗിക്കുന്നതാവാം, പൊടിയായിട്ടാവാം, ഡ്രിങ്ക്സ് ആയിട്ടാവാം, ഇഞ്ചക്ഷനായിട്ടാവാം, എന്താവട്ടെ, ആ ഖംറ് എന്ന പ്രയോഗം ഹദീസിൽ വന്ന അതിന് സമാനമായ എന്തും അത് ഷെയ്ത്താന്റെ അമലിൽപ്പെട്ടതാണ്, ഒഴിവാക്കണം, നിങ്ങൾ വിജയിക്കണമെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. എങ്കിലേ അവനക്ക് സംസ്കാരം ഉണ്ടായിട്ടുള്ളൂ. മുദ്മിനുൽ ഖംറ് കഅബിദി വസനിൻ, ഡ്രഗ്സിന് എഡിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന തുല്യനാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ റദ്ഖത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നരകാഗ്നിയിൽ വെന്തരിയുന്നവരുടെ ശരീരത്തിന് വരുന്ന ചലം. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഇവിടെ വ്യഭിചാരികളായി കഴിഞ്ഞിട്ടുള്ള വ്യഭിചാരിണികളായ സ്ത്രീകളുടെ അവരുടെ ലൈംഗികാവയത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചലം, അതാണ് അവരെ കൊണ്ട് ആരെക്കൊണ്ട് ഈ പറയുന്ന മദ്യം അതേപോലെ തന്നെ ലഹരി ഉപയോഗിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പാനീയമെന്ന്, ഈ ആറത്തു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ എന്നൊക്കെ വന്ന വിശദീകരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിന് വേണം. പലിശക്കാരൻ പലിശ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുക, പലിശക്ക് ഇങ്ങനെ സാക്ഷിയാവുക, പലിശ ഇങ്ങനെ തിന്ന തീറ്റിക്കുക, അതിന്റെ ആളാവുക, ഇനി ഒന്നുമില്ല, അവിടുന്ന് ആ ഇവിടുന്ന് ഒന്ന് ആ ഫോം ഒന്ന് കൊടുന്നു തരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കൊടുക്കും. നിങ്ങളൊന്ന് പോകുമ്പോൾ ആ ഫോം ഒന്ന് കൊടുത്താൽ ഇതൊന്ന് അവിടെ കൊടുത്താൽ മതി, അതിന് എങ്ങനെയെങ്കിലും ഒരു സാക്ഷിയാവും. അവരവസ്ഥ ഇന്ന് സമൂഹത്തിൽ ആകെ പിടിവിട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ മോചിതരാവണം. അല്ലദീന യഅകുലൂന റിബ ലയകൂമുന ഇല്ലാ കമാ യകൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഏത് അല്ലദീന യഅകുലൂന റിബ ലാ യകൂമുന, പലിശ തിന്ന ആളുകൾ അവർ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരില്ല. എങ്ങനെയല്ലാതെ? പിശാജ് ബാധയേറ്റ് പിശാജി വീഴ്ത്തിയവൻ എഴുന്നേറ്റ് വരുന്നവനെ പോലെയല്ലാതെ. അങ്ങനെ എഴുന്നേൽക്കും വീഴും, എഴുന്നേൽക്കും വീഴും, ഈ ഒരവസ്ഥയാണ് അവർക്കുണ്ടാവുക. ഈ ആയത്തിൽ പലിശയുടെ ഗൗരവം അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്നിട്ടും അതിന്റെ ആളായി മാറുകയും റമദാനിലെ നോമ്പുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഈ ആയത്തും ഓതിയിട്ടുണ്ട്, സംസ്കരണമില്ലെങ്കിൽ അവന്റെ അവസരം അവനക്കെതിരെ സാക്ഷി പറയുമെന്ന ഗൗരവം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. വ്യഭിചാരി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അതേ രഹസ്യവും പരസ്യവുമായ പ്രകടവും അതേപോലെ തന്നെ പ്രത്യക്ഷവുമായിട്ടുള്ള, അതേപോലെ തന്നെ ആ രീതിയിൽ എന്തൊക്കെ നീചവൃത്തികളുണ്ടോ, ഫവാഹിഷകളുണ്ടോ, അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, അത് മ്ലേച്ഛമായ സ്വഭാവമാണ്, പ്രവർത്തനമാണ്. അതുകൊണ്ട് രഹസ്യമായും പരസ്യമായും അത്തരം നീചവൃത്തികളിലേക്ക് പോകരുത്, അടുക്കുക പോലും ചെയ്യരുത് എന്ന്. വ്യഭിചാരം ചെയ്യരുതെന്നല്ല ഖുർആൻ പറയുന്നത്, അതിന്റെ അതിലേക്കെത്തുന്ന മാധ്യമങ്ങളിലേക്ക് പോലും അടുക്കരുത് എന്ന പ്രയോഗമാണ് വലാ തഖറബു, നിങ്ങൾ അതിലേക്ക് അടുത്തു പോകരുത് എന്ന പ്രയോഗം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തുകൾ നമ്മൾ ഓതുന്നു, റമദാനിലൊക്കെ നമുക്ക് സൂക്ഷ്മത ഉണ്ട്, റമദാൻ കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലുള്ള തിന്മകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചു എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംസ്കരണത്തിന്റെ ആളുകളായി നമ്മൾ മാറണം. മാതാപിതാക്കളെ ദ്രോഹിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. വഖല റബ്ബുക അല്ല തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ, അവർക്ക് പുണ്യം ചെയ്യണം, അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നുള്ള നിശ്ചയിച്ചതുപോലെ അവർക്ക് പുണ്യം ചെയ്യണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്, കൂടുതൽ വയലുകാരന്റെ ആവശ്യമില്ലല്ലോ, പണ്ട് മുതലേ നമ്മൾ കേട്ടവരാണ്, അവിടെ ഒരു നിശ്ചയത്തിന്റെ ആവശ്യം വേറെയില്ല. ഏതായിരുന്നാലും ഖുർആൻ നമ്മൾ ഇതിങ്ങനെ ഓതുമ്പോ വാപ്പനെ പരിഗണിക്കാത്തവരാണെങ്കിൽ, ഉമ്മയെ പരിഗണിക്കാത്തവരാണെങ്കിൽ, അവർക്ക് പുണ്യം ചെയ്യാത്തവരാണെങ്കിൽ ഓന്റെ നോമ്പ് കൊണ്ടെന്ത് കാര്യം, അവന്റെ ഓത്ത് കൊണ്ടെന്ത് കാര്യം, അവന്റെ നമസ്കാരം കൊണ്ടെന്ത് കാര്യം. ആത്മസംസ്കരണം നമുക്കുണ്ടാവണം. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരെ ഉപദ്രവിക്കരുത്, അവരോട് മാന്യമായി പെരുമാറണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നോമ്പുണ്ട്, ദോദണമുണ്ട്, ഭാര്യനോട് എപ്പോഴും പ്രശ്നമാണ് എങ്കിൽ അവന്റെ നോമ്പ് നോമ്പല്ല, അവന്റെ ഖുർആൻ പാരായണം ശരിയായ പാരായണമല്ല, സംസ്കരണം അവൻക്കുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ ധിക്കരിക്കരുത്, അരിജാല ഖവ്വാമുന അലൻ നിസാഇ ബിമാ ഫള്ളലല്ലാഹു ബഅദഹും അലാ ബഅദ്, ഭാര്യമാരേക്കാൾ ഭർത്താക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദർജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും തായ്മയായിരിക്കണം ഇവർക്കുണ്ടാവേണ്ടത്. ഒതുങ്ങി ജീവിക്കണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് കീഴിൽ ജീവിക്കണം എന്നത് ഇസ്ലാം പറഞ്ഞതാണ്. നിങ്ങൾ നമ്മുടെ കീഴിൽ എന്നത് സ്വഭാവമാണെങ്കിൽ അവരുടെ നോമ്പ് കൊണ്ട് കാര്യമില്ല, അവരുടെ ഒത്തുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിലേക്ക് അവൾ മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഹഖ് തിലാവത്ത് എന്ന് പറഞ്ഞത് ശരിയായ രീതിയിലുള്ള പാരായണം, അതനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുക. അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നു, അഫല യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബി അഖ്ഫാലുഹ, സൂറത്തു മുഹമ്മദിലെ 24-ാമത്തെ വചനം. അള്ളാഹു ചോദിക്കുകയാണ്, അല്ല പരിശുദ്ധ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആന്റെ ആളൊക്കെ ആവുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫല യതദബ്ബറൂന ഖുർആൻ, അള്ളാഹു ചോദിക്കുകയാണ്, അം അലാ ഖുലൂബി അഖ്ഫാലുഹ, അല്ല, നിങ്ങളെ ഹൃദയത്തിൽ ലോക്കിട്ടുകണോ, തായിട്ട് കൂട്ടിയതാണോ, ഒന്ന് തുറക്കണില്ലേ, ഒന്ന് ചിന്തിക്കുന്നില്ലേ എന്ന് അള്ള ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള അള്ളാന്റെ പ്രയോഗമാണ്. അതുകൊണ്ട് ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഓർത്ത് അതിന്റെ ആയത്തുകളെ മനസ്സിലാക്കി ആത്മസംസ്കരണം നടത്തുന്ന നമ്മളിലെ നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ളുഹറിന് വേണ്ടി നമുക്ക് പിരിയണം. ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി നമ്മൾ വിട്ടുനിൽക്കുക. ഹറാമ് ചെയ്യരുത്, ഹറാമ് പറയരുത്, ഹറാമ് കേൾക്കരുത്, ഹറാമ് കാണരുത്. ഹറാമിന്റെ ആളായി ഒന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുണ്ടായേക്കും എന്നുള്ള നിലക്കാണ് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് സൂറത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 183-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. മഹാത്മാക്കളായ രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ കേൾക്കുമ്പോണ്ടായ ആ പരിവർത്തനം, അദ്ദേഹത്തിനുണ്ടായ മാറ്റം എത്രമാത്രം പേടിയാന്നറിയോ? അദ്ദേഹത്തിന്റെ തഖ്വ കൊണ്ട് ചരിത്രത്തിൽ കാണാം. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, സൂറത്തു തൂറിലെ 13-ാമത്തെ വചനമാണ്. ഈ ആയത്ത് അദ്ദേഹം കേട്ടപ്പോ ഫമരില സലാസൻ യഊദുഹുന്നാസ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങ് പേടിച്ച് ഈ ആയത്ത് കേട്ട് പേടിച്ച് രോഗിയായി. ആൾക്കാർ അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തേണ്ടുന്ന അവസ്ഥ വന്നു. 3 ദിവസം അദ്ദേഹം ശക്തമായ രോഗം ഈ ബേജാറുകൊണ്ടുണ്ടായി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഹാബിക്കുണ്ടായ സംഭവം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പേടിയുണ്ട്. അതേപോലെ തന്നെ ബൽ ഇന്നഹു ഖറ അമറത്തൻ ഖൗലുഹു തആല വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, സൂറത്തു സഫാത്തിലെ 24. ഈ ആയത്ത് കേട്ടപ്പോഴാണ് അങ്ങനെയുണ്ടായ സംഭവങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അവരെ ഒന്ന് നിർത്ത് ബൽ ഇന്നഹു ഖറ അമറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഈ ആയത്ത് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും അല്ലാഹു പറയാ മഹ്ശറിൽ വെച്ച് അവരെ നിർത്ത്, ഇന്നഹും മസ്ഊലൂൻ, കുറച്ച് ചോദിക്കാണ്ട് അവരെ വിചാരണ ചെയ്യാനുണ്ട്. ഈ ആശയം, ഈ ആയത്ത് ഹൃദയത്തിൽ അങ്ങ് തട്ടിയിട്ട് വിഷമമുണ്ടായി. ഫമരില ഷഹ്റൻ യഊദുഹുന്നാസു മരീളൻ, ഒരു മാസത്തോളം മുൻഗാമികളിൽ ചിലർക്ക് ഒരു മാസത്തോളം രോഗിയായി കിടന്ന സംഭവം നമുക്ക് ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും. യഊദുഹുന്നാസു മരീളൻ, അങ്ങനെ ജനങ്ങള് ആ ഒരു മാസം രോഗസന്ദർശനം നടത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആത്മസംസ്കരണത്തിന്റെ ഒരു മേഖലയാണ്. ഖുർആനിന്റെ ആശയം ശരിക്ക് ഹൃദയത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. നമുക്കറിയാം, ഖുർആൻ പാരായണത്തിന്റെ മാധുര്യം കൊണ്ട് ഗൾഫ് നാടുകളിൽ മനോഹരമായ പാരായണം കൊണ്ട് നാട് കടത്തിയ ഇമാമികൾ വരെയുണ്ട്. ഏത് സുന്ദരമായ പാരായണം കൊണ്ട് മാത്രം റോഡൊക്കെ ബ്ലോക്കാവുകയാണ്, ട്രാഫിക്കിനൊന്നും നിയന്ത്രിച്ച് കിട്ടുന്നില്ല, അവസാനം ആ കാര്യനെ മാറ്റിയതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അത്രമാത്രം സുന്ദരമായ ഒത്തുകാരുണ്ട്. അതിന്റെ ആശയത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാലോ, അപ്പൊ അത്ര വിശാലമാണ് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ടും നമ്മളെ മാറ്റിമറിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ റമദാനിലൂടെ ബറക്കത്തും മുൻഗാമികൾ എടുത്തതുപോലെ നമ്മളും എടുക്കണം. സംസ്കരണം യഥാർത്ഥ ബർക്കത്തായി ഏറ്റവും ശക്തമായി നമ്മൾ അതിലേക്ക് മാറണം. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിക്കുമ്പോൾ സൂറത്തു ബക്കറയും സൂറത്തു ആലി ഇംറാനും ഹിഫ്ളാക്കാനും അത് അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും നമ്മൾ പ്രത്യേകം പഠിക്കണം. കാരണം പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശകനായി വരും. അതിൽ മുമ്പിൽ നിന്ന് വാദിക്കുന്നത് സൂറത്തുൽ ബക്കറയും സൂറത്തു ആലി ഇംറാനുമാണെന്ന് സഹീഹായ ഹദീസിലുണ്ട്. സൂറത്തുൽ ബക്കറയെ കുറിച്ച് മാത്രം പറഞ്ഞത് ആരതെടുക്കുന്നുവോ അത് ബർക്കത്താണ് എന്ന്. ഇപ്പൊ ബക്കറ നമ്മൾ പഠിച്ചാൽ അതിന്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ടാൽ ബറക്കത്ത് ലഭിച്ചു എന്നർത്ഥം. ആരതിനെ ഒഴിവാക്കിയോ അതവന്റെ നഷ്ടമാണ്. സാഹിര്യങ്ങൾക്ക് സൂറത്തുൽ ബക്കറ ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല, അതിനെ അതിജയിക്കാൻ കഴിയുകയുമില്ല എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ സൂറത്തുൽ ബക്കറ ബറക്കത്താണ് എന്ന് കാണാം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ സൂറത്തുൽ ബക്കറ ശരിക്കൊന്ന് ഇരുന്ന് പഠിക്കാൻ ഈ 30 ദിവസം കൊണ്ട് നമ്മളൊന്ന് മനസ്സിരുത്തി, നമ്മുടെ ഹിഫ്ളിനും നമ്മുടെ അർത്ഥം മനസ്സിലാക്കലിനും വ്യാഖ്യാനം പഠിക്കുന്നതിനും നമ്മൾ ആ സൂറത്തിനെ തിരഞ്ഞെടുക്കണം. അതിന് പിന്നെയും സമയം കിട്ടുകയാണെങ്കിൽ ആലി ഇംറാനിലെ കിടക്കുക. വലിയ 2 അധ്യായങ്ങളാണ്, നാളെ വലിയ നല്ല തണലുകളാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നിലക്ക് ഈ റമദാനിനെ ഗൗരവത്തോടെ ചിന്തിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ മനസ്സുകൊണ്ട് തയ്യാറാവുകയും അള്ളാഹുവോട് അതിനെ തൗഫീഖിന് വേണ്ടി തേടുകയും പരിശുദ്ധ ഖുർആനിലൂടെ അതേപോലെ തന്നെ ഹദീസിന്റെ പഠനത്തിലൂടെ ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറമാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. പ്രത്യേകിച്ച് രോഗം ഒരു പരീക്ഷണമാണ്. ഒരു സഹിഹായ ഹദീസിൽ നമുക്ക് കാണാം, ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇബാദത്ത് ചെയ്ത അതേ പുണ്യം രോഗം കൊണ്ട് അല്ലാഹു തടയപ്പെടുമ്പോൾ അല്ലാഹു നൽകും. ഏത് ആരോഗ്യാവസ്ഥയിൽ നോമ്പ് ശരിക്കെടുത്തവൻ, നമസ്കാരത്തിന് ഇബാദത്തിനൊക്കെ വന്നവൻ, അതേ പുണ്യം രോഗിയായിരിക്കുമ്പോഴും നോമ്പെടുക്കാൻ പറ്റുന്നില്ല, ജമാഅത്തുസ്കാരത്തിന് വരാൻ പറ്റുന്നില്ല, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ അല്ല തടയപ്പെട്ടാൽ അവര് പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ അല്ലെങ്കിൽ യാത്രയില്ലാത്ത അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അതേ പുണ്യം രേഖപ്പെടുമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ആ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അവർക്ക് റമദാനിലെ നോമ്പ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് അതേ പൂർണ്ണമായി നോമ്പെടുക്കുന്ന അതേ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമാറാവട്ടെ. അതേപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു അവർക്ക് ആശ്വാസങ്ങൾ നൽകട്ടെ. ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരു സഹോദരി രോഗം കൊണ്ട് പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് വസീയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവിനെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽഅംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റനാ വഅജ്റ വാലിദീന മിനൻ നാർ. തവഫനാ മുസ്ലിമീന വഅൽഹഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله على خير خلق محمد وآله وصحبه اجمعين. സർസ പിരിയുമ്പോൾ ഇക്ര നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.